ജൂലൈ 28 നമ്മുടെ പാർട്ടി മുഴുവൻ രക്തസാക്ഷികളെയും ഓർമ്മിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ്. ഈ അവസരത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച വിപ്ലവ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന മുഴുവൻ ആളുകളെയും ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. ഓർമ്മിക്കുന്നത് മാത്രമല്ല, അവർ ബാക്കി വെച്ച അവരുടെ സ്വപ്നങ്ങൾ, അവർ ഏറ്റെടുത്ത് പാതിയിൽ നിർത്തി പോയ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായി അവരാഗ്രഹിച്ച, അവർ സ്വപ്നം കണ്ട പുതിയൊരു ലോകത്തിൻ്റെ സൃഷ്ടിക്കായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഈ അവസരത്തിൽ ട്രൈജംഗ്ഷനിൽ വെച്ച് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ മലയാളികളായിട്ടുള്ള പല സഖാക്കൾക്കും അവരെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളികളായിട്ടുള്ള കേരളത്തിലെ സഖാക്കളെക്കുറിച്ച് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വയംവിമർശനത്തോടു കൂടി തന്നെ പറയട്ടെ, ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു പ്രതിസന്ധിയിലായി. എന്താണ് പ്രതിസന്ധി എന്ന് വെച്ചാൽ, മരിച്ചുപോയ രക്തസാക്ഷികളായ ആ സഖാക്കളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചരിത്ര വിവരം ശേഖരിച്ചു വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. മാവോയിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സഖാവ് കിസാൻ തൊമ്മൻ എന്ന് പറയുന്ന ആളാണ്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിറയെ ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ പല രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാവോയിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള ആള് കിസാൻ തൊമ്മൻ എന്ന് പറയുന്ന ഒരു കർഷകനാണ്, കുടിയേറ്റ കർഷകനാണ്. പുൽപ്പള്ളിയിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ പിറന്ന് അവിടെ ജീവിച്ചു വരികയായിരുന്ന കിസാൻ തൊമ്മനാണ് തിരുനെല്ലിയിലെ കാട്ടിൽ വെച്ച് രക്തസാക്ഷിയായിട്ടുള്ളത്. കിസാൻ തൊമ്മൻ എങ്ങനെ രക്തസാക്ഷിയായെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് കാട്ടിനുള്ളിൽ വെച്ച്. പുൽപ്പള്ളി ആക്രമണം കഴിഞ്ഞ്, പോലീസ് സ്റ്റേഷൻ ആക്രമണം കഴിഞ്ഞ്, തിരുനെല്ലി പോലീസ് സ്റ്റേഷനും പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനും ഇതെല്ലാം ആക്രമണമെല്ലാം കഴിഞ്ഞ് കാട്ടിനുള്ളിൽ ചേർന്ന് തലശ്ശേരിയിലെ ആക്ഷൻ കഴിഞ്ഞ് അവിടുത്തെ സഖാക്കൾ വന്ന് കൂടിച്ചേരേണ്ടുന്ന ഒരവസ്ഥയിൽ തലശ്ശേരി ആക്ഷൻ പരാജയപ്പെടുകയും അവർ എത്താൻ പ്രയാസപ്പെടുകയും ചെയ്ത സമയത്ത് അവിടെ ഒരു യോഗം നടന്ന് അവർ എന്താണ് ഭാവിയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ സഖാവ് ഒരു മരക്കൊമ്പിൽ അത് തൂക്കിയിടുന്ന സമയത്ത് താഴെ വീണ് പൊട്ടിത്തെറിച്ച് ചിതറി പാതി ജീവനിൽ ഗുരുതരമായ പരിക്കുപറ്റി കാട്ടിൽ കിടക്കുകയായിരുന്നു. അയാൾക്ക് സ്വയം മരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മറ്റ് സഖാക്കളോട് ഇനി ജീവിക്കാൻ സാധ്യതയില്ല, മരുന്ന് അല്ലെങ്കിൽ ചികിത്സയെ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല, ഈ കാട്ടിനുള്ളിൽ വെച്ച് തന്നെ എന്നെ വെടിവെച്ച് കൊന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ആ സഖാവിനെ കൂട്ടത്തിലൊരാൾ തന്നെ വളരെ നിർബന്ധം സഹിക്ക വയ്യാതെ മറ്റൊരു സാഹചര്യത്തിലും അയാളെ പുറത്ത് കൊണ്ടുപോയി ചികിത്സിക്കുക ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെയുണ്ടായിരുന്ന ഒരു സഖാവ് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അത് അവരുടെ ആ സമയത്തുണ്ടായിരുന്ന പാർട്ടിയുടെ തീരുമാനപ്രകാരം തന്നെ നടന്ന ഒരു ഇത്, കാരണം അയാൾക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അയാളെ പുറത്തു കൊണ്ടുവന്ന് ചികിത്സിക്കുക അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് അത് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള കിസാൻ തമ്മൻ. പിന്നീട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരിച്ചു വെടിവെച്ചതിൽ കെയ്പള്ളി വേലായുധൻ എന്ന് പറയുന്ന ഒരു സഖാവ് രണ്ടാമത് രക്തസാക്ഷിയായിട്ടുള്ളത്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമണം, കെയ്പള്ളി വേലായുധൻ എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാളുടെ പേരല്ലാതെ മറ്റൊന്നും അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല, സഖാക്കൾക്കും ഒരു വിവരവുമില്ല. ഇപ്പോൾ ചരിത്രത്തിലെവിടെ നമുക്ക് അയാളെ തിരഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയിലാണ്. അത് അയാളെക്കുറിച്ച് പറയുന്ന മറ്റൊരു വിവരം, കുടിയേറ്റ ഭൂരഹിത കർഷകനാണെന്ന് മാത്രം അറിയാം. കുറ്റ്യാടി പ്രദേശത്ത് മറ്റവിടെ നിന്നോ വന്ന് കുടിയേറി ജീവിച്ചിരുന്ന ഒരാൾ, വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടയിൽ പുൽപ്പള്ളി ഈ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ട് സഖാവ് രക്തസാക്ഷിയായി. മൂന്നാമത് സഖാവ് വർഗീസ് തന്നെ. വർഗീസിനെ കുറിച്ച് നാം അധികം പറയണമെന്നില്ല, എല്ലാവർക്കും ഏതാണ്ടൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. സി പി എമ്മിൻ്റെ പ്രവർത്തകനാകുകയും അതിനുശേഷം വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്കായി വരികയും അവിടെ നിന്ന് മാവോയിസ്റ്റ് വിപ്ലവ ആശയങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് വിപ്ലവ പ്രവർത്തനത്തിന് ഇറങ്ങുകയും വയനാട്ടിലെ ആദിവാസികൾ അയാളെ വിളിച്ചിരുന്നത് അടിയോരുടെ പെരുമൻ എന്നാണ്. അതായത് അടിയോരെന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അവരുടെ നേതാവ് എന്നർത്ഥത്തിലാണ് അടിയോരുടെ പെരുമൻ എന്ന് സഖാവ് വർഗീസിനെ വിളിച്ചിരുന്നത്. സഖാവ് അത് പോലീസ് പിടിക്കപ്പെടുകയും പോലീസ് കണ്ണു ചൂടുന്നെടുത്ത് വെടിവെച്ച് കൊന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്, സഖാവ് മരിക്കുന്നത് 69 ഫെബ്രുവരി 18 അപ്പോൾ ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ മറ്റൊരാൾ, നാലാമത് മറ്റൊരാൾ വന്നത് സഖാവ് വർക്കല വിജയൻ തിരുവനന്തപുരത്തുള്ള വർക്കലയിലുള്ള വർക്കല വിജയൻ എന്ന് പറയുന്ന മറ്റൊരു സഖാവ്. സഖാവും ഇതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പോലീസ് അറസ്റ്റ് ചെയ്ത് ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ ശവം എന്ത് ചെയ്തു എന്നുള്ളത് ഇന്നും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ്. ശവം കത്തിച്ച് കളഞ്ഞോ അല്ലെങ്കിൽ കുഴിച്ചു മൂടിയോ അങ്ങനെയൊന്നും ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടിരുന്നില്ല. പിന്നീട് രാജൻ എന്ന് പറയുന്ന REC എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനാണ് മറ്റൊരു സഖാവ്, രക്തസാക്ഷിയായിട്ടുള്ള മറ്റൊരു സഖാവ്. രാജനെ അറസ്റ്റ് ചെയ്യുന്നതിനുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായണ്ണ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് സഖാവ് രാജനെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് തേടി വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ജയിലിൽ ഉള്ള മുരളി കണ്ണമ്പള്ളി എന്ന നമ്മുടെ സഖാവ്, CCM സഖാവിനെയാണ് തേടി വന്നത് പ്രധാനമായിട്ടും. അവരുടെ കൂടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെയാണ് പോലീസ് അന്ന് കയ്യിൽ കിട്ടിയത്. സഖാവിനെ കൊണ്ടുപോയി കക്കയം ക്യാമ്പിൽ വെച്ച് മർദ്ദനങ്ങൾക്കിരയാക്കി തീ വെച്ച് ചുട്ടുകൊന്ന് അതിൻ്റെ പൊടി പോലും കിട്ടാത്ത രീതിയിൽ ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരാൾ മഠത്തിൽ മത്തായി എന്ന് പറയുന്ന ഒരു ജന്മിയുടെ വീടാക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ കേണിച്ചിറയിൽ വെച്ച് രക്തസാക്ഷിയായ സഖാവ് ടി കെ രാജൻ എന്നാണ് അയാളുടെ പേര്. ആ ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി സമയവും തീയതിയും ഒക്കെ നിശ്ചയിച്ച് അനൗൺസ് ചെയ്തിട്ടാണ് ആ ആക്ഷൻ നടത്തുന്നത്, ആനലേഷൻ നടത്തുന്നത്. പോലീസ് കാവലിൽ തന്നെയാണ് ആ ജന്മിയെ ഉന്മൂലനം ചെയ്യുന്നത്. ആ സമയത്ത് രക്ഷപ്പെടുന്നതിനിടയിൽ, ആക്ഷൻ കഴിഞ്ഞ് രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് പുറകെ വന്ന് വെടിവെക്കുമ്പോഴാണ് സഖാവ് TK രാജൻ എന്ന് പറയുന്ന സഖാവ് കൊല്ലപ്പെടുന്നത്. മറ്റത് അതിനുശേഷം മറ്റൊരാൾ ഏഴാമതായിട്ട് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മറ്റൊരാൾ, മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ് അയാളുടെ വീട്. അങ്ങാടിപ്പുറത്ത് വെച്ച് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് ജീപ്പിൽ പോലീസ് സൂക്ഷിച്ചിരുന്ന പെട്രോളിൻ്റെ കന്നാസ് നിന്ന് പെട്രോൾ ജീപ്പിൽ ഒഴിച്ച് ബീഡി കത്തിക്കാൻ കയ്യിൽ കരുതിയിരുന്ന തീപ്പെട്ടി എടുത്ത് തീപ്പെട്ടി എരിച്ച് പോലീസ് ജീപ്പും പോലീസുകാരെ എല്ലാം ഒന്നിച്ച് കൊന്നുകൊണ്ട് ഒരു ആത്മാഹുതി സമരമാണ് സഖാവ് അന്ന് ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സഖാവും മറ്റ് പോലീസുകാരൊക്കെ രക്ഷപ്പെട്ടു. DYSP ആയ ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു DYSP കൂടെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു ജീപ്പിൽ. ഇയാൾ ആ പോലീസുകാരൻ പോലീസ് ഓഫീസറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളെയും കൂടെ കൊന്നുകൊണ്ട് ഒരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, കാരണം ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇവരെ അടിച്ച് കൊല്ലും, മർദ്ദിച്ച് കൊല്ലും, പഴയ അനുഭവങ്ങളൊക്കെ മറ്റനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കറിയാം. അതുകൊണ്ടായിരിക്കണം ആ പോലീസുകാരനെ കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് സഖാവ് ആത്മാഹുതി ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് അന്നത്തെ കാലത്തെ ഏതാണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള രക്തസാക്ഷികളുടെ ഒരു ഏതാണ്ട് ചിത്രം. ഇതല്ലാതെ തന്നെ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. പലപ്പോഴും നേരിട്ടുള്ള രക്തസാക്ഷിയല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും മർദ്ദനമുറകൾ അല്ലെങ്കിൽ പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കുറേ കാലം രോഗിയായി കിടന്നൊക്കെ മരിച്ച ഒട്ടേറെ സഖാക്കളുണ്ട്. രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ അമ്മമാരുണ്ട്. ഇപ്പോൾ രാജൻ്റെ അച്ഛൻ ഈച്ചര വാര്യർ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മുഴുവൻ വിപ്ലവകാരിയായി ആയിരുന്ന മകനെ ദ്രോഹിച്ച, മകനെ കൊന്ന് കുഴിച്ചു മൂടിയ ആളുകളെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു ജനാധിപത്യവാദിയായിട്ടുള്ള ആൾ, അവരുടെ ഭാര്യ, രാജൻ്റെ അമ്മ, അതേപോലെ എത്രയോ അമ്മമാർ ഉള്ളൊരുകി രക്തസാക്ഷിയായിട്ടുള്ള ആളുകൾ. അവർ മക്കളെ ഓർത്ത്, വിപ്ലവകാരികളായ മക്കളെ ഓർത്ത് വേദനിച്ച് മരിച്ച എത്രയോ അമ്മമാർ, അതേപോലെ എത്രയോ മർദ്ദനങ്ങളിൽ ഏറ്റിട്ടുള്ള എത്രയോ മറ്റ് ആളുകൾ, പിന്നീട് രോഗങ്ങളൊക്കെ വന്ന് മരിച്ചിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ട്രൈജംഗ്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലമ്പൂരിൽ കവറിൽ ജോലി ചെയ്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സഖാവ് സിനിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട്, പോലീസ് മർദ്ദനമൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട്, പോലീസ് മർദ്ദനം അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന് ആശുപത്രിയിൽ കുറേ കാലം കഴിഞ്ഞ് ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ച് അധികമാവുകയും ചെയ്തു. അങ്ങനെയെല്ലാം ചേർന്ന് ആൾ ആശുപത്രിയിൽ വെച്ചാണ് രക്തസാക്ഷിയാവുന്നത്. ട്രൈജംഗ്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു രക്തസാക്ഷി. പിന്നെ മറ്റൊരാൾ, ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന നമ്മുടെ സഹോദര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന CPIML നക്സൽ ബാരിയുമായിട്ട് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന സഖാവ് രവീന്ദ്രൻ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ആണ് അയാളുടെ വീട്. ഇപ്പോൾ ഒരു ഏഴ് വർഷമറ്റായി ആൾ രക്തസാക്ഷിയായിട്ട്. കൊടുക് ജില്ലയിലെ, കർണാടകത്തിലെ കൊടുക് ജില്ലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ എലിജ്വരം എന്ന് പറയില്ലേ, അപ്പോൾ എലിപ്പനി ബാധിച്ച് രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് രവീന്ദ്രൻ. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ രാജൻ, അതേപോലെ കബീർദാസ്, പിന്നെ നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചു നിന്നിരുന്ന പഴയ വിപ്ലവകാരികളായിട്ടുള്ള കേറ്റമല കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മാനന്തവാടിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവ്, നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നു, ഒരു അനുഭാവിയായിട്ട് നിന്നിരുന്നു, പഴയകാല പ്രവർത്തകനാണ്. അതേപോലെ ഒട്ടേറെ സഖാക്കൾ, എല്ലാവരുടെയും പേരുകളും വിവരങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ത്യയിൽ വിപ്ലവം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച, പ്രവർത്തിച്ച, ആശയങ്ങളിൽ വിശ്വസിച്ച, മാവോയിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ച ആളുകൾ. ഇവരെ എല്ലാം ഓർക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ള നമ്മുടെ ട്രൈജംഗ്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഖാവ് നവീൻ എല്ലപ്പ എന്ന ദിനകർ, അതേപോലെ ഉള്ള മറ്റ് സഖാക്കളെയും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. കർണാടകയിലെ സഖാക്കൾ, തമിഴ്നാട്ടിലെ സഖാക്കൾ, ഇങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന പേരുകൾ തന്നെ. അപ്പോൾ ഇവരെല്ലാം ഓർക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, അവരൊക്കെ ബാക്കി വെച്ച് പോയ അവരുടെ കടമകൾ, ആ കടമകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഈ അനുസ്മരണത്തോ അനുസ്മരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.